ഈ സന്ദർഭം അവൽ മഖാമു യഖ്തളി കലാം ഫിൽ അശ്റിൽ അവാഖിർ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഖസം ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ലയാലിൻ അശ്ർ എന്നതിന് മുഹഖ്ഖിഖുകളായിട്ടുള്ള മുഫസ്സിറുകൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനം ആശ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം. ആദ്യത്തെ ആ പത്ത് ദിവസത്തെ മുൻനിർത്തി അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലാലി മകാനത്തിഹ വതശ്രീഫിഹ, ആ പത്ത് ദിവസത്തിന് അത്രയും ഉന്നതമായ സ്ഥാനമാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ആ പത്ത് ദിവസങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഷറഫ്, ശ്രേഷ്ഠത അത്രത്തോളം മഹത്തരമാണ് എന്നുള്ളതുകൊണ്ടാണ് ഇതാദ്യം നമ്മൾ മനസ്സിലാക്കി. അതിനാൽ ഈ പത്ത് ദിവസത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു മുസ്ലിം കൈഫ യഗ്തനിമു ഔഖാതഹു ഖിലാല അശ്ഹർ, ആദ്യത്തെ ഈ പത്ത് ദിവസം ദുൽഹിജ്ജ മാസത്തിലെ ഈ പത്ത് ദിവസത്തെ ഈ അനുഗ്രഹീതമായ സമയങ്ങൾ എങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട, ഇമാം ബുഖാരി ഉദ്ധരിച്ച, മുസ്ലിം ഉദ്ധരിച്ച, മറ്റു ദവാമീനുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഹദീസിൽപ്പെട്ടതാണ്, മാ മിൻ അയ്യാം, ദിവസങ്ങൾ ഇല്ല തന്നെ, ഒരു ദിവസമല്ല. ആ ദിവസത്തിൽ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹ്, നിങ്ങൾ അമലും സ്വാലിഹായ അമല് ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും അത് ഇഷ്ടമായിത്തീരുന്ന ദിവസം വേറെയില്ല ഈ പത്ത് ദിവസമല്ലാതെ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തെക്കാൾ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ, സ്വാലിഹായ അമലുകൾ അള്ളാഹുവിന് സമർപ്പിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റു ദിവസങ്ങളില്ല. അതുകൊണ്ട് എല്ലാ പുണ്യകർമ്മങ്ങളും അത് ചെയ്യാൻ ഏറ്റവും ഉപയുക്തമായ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു സമയം വേറെ ഇല്ല എന്ന കാര്യം ഉറപ്പിച്ചുകൊള്ളുക. പുണ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിക്റുല്ലാഹ്, അള്ളാഹുവിനുള്ള ദിക്റ. അള്ളാഹുവിനുള്ള ദിക്റ് ചില പ്രത്യേക രൂപത്തിലുള്ള ഇബാദത്തുകളായിട്ട് ദിക്റുകൾ വരും. ഇനി പ്രത്യേക രൂപത്തിലുള്ള ദിക്ര്, പിന്നെ ഇബാദത്തിന്റെ രൂപത്തിലല്ലാതെ മുത്തലഖായ ദിക്റുകൾ പെടും. രണ്ടും ഒരുപോലെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കും. തക്ബീർ വരെ അത് മുത്തലഖായ തക്ബീർ, മുഖയ്യദായ പെരുന്നാളിന്റെ ആ തക്ബീർ അല്ല, മുത്തലഖായ തക്ബീർ. അതുവരെ ഈ പത്ത് ദിവസത്തിൽ ചൊല്ലാം, ചൊല്ലേണ്ടതാണ്, അതിന്റെ ശ്രേഷ്ഠതയുണ്ട്. തത്വങ്ങളും നവാഫിലുകളും നമസ്കാരത്തിൽ നിന്ന് ഒരുപാട് തത്വമായ നവാഫിലായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം അത് ദിക്റുള്ളക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമസ്കാരം എന്ന് പറയുന്നത് ദിക്റുള്ളയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യുക, അത് പഠിക്കുക എന്നുള്ളത് ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നോമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പത്ത് ദിവസവും, ഹജ്ജിന് പോയ ആളുകളെ കുറിച്ചല്ല പറയുന്നത്, ഈ പത്ത് ദിവസവും വിലക്ക് വരാത്ത ദിവസങ്ങളിൽ അഥവാ ഒമ്പത് വരെയുള്ള ദിവസങ്ങൾ നോമ്പ് നോൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം നമുക്ക് ആ നോമ്പുകൾ ശ്രേഷ്ഠമാക്കപ്പെട്ടതാണ്. പലപ്പോഴും സലഫുകളായ ആളുകൾ ഈ ഒമ്പത് ദിവസവും നോമ്പെടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് അവരുടെ ചര്യകളിൽ നിന്ന് കാണാൻ സാധിക്കും. അതിന് സൂക്ഷിക്കേണ്ടത് യൗമുസബത്ത് മാത്രമാണ്. യൗമുസബത്ത് സുന്നത്തായ നോമ്പ് ഒഴിവാക്കേണ്ടതുണ്ട്. ഒരാഴ്ചയിൽ ഒരു ദിവസം റമദാനല്ലാത്ത, ഫറളല്ലാത്ത സാഹചര്യത്തിൽ, ഫറളായ റമദാനോ ഫറളായ മറ്റു നോമ്പോ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഐച്ഛികമായ നോമ്പുമായിട്ടൊരാൾ പോവുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അയാൾ നോമ്പ് ഒഴിവാക്കണം. അത് യൗമുസബത്താണ്. അന്ന് ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടിയില്ല, ഞാൻ സുന്നത്തല്ലേ, ഭക്ഷണമല്ല എന്ന് വിചാരിച്ചാൽ അന്ന് നോമ്പാക്കട്ടെ. ഇല്ല, റസൂലുള്ള പറഞ്ഞു, ഒരു മുന്തിരി വള്ളിയുടെ ഒരു ചെറിയ കഷ്ണ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ ചെറിയ കൊള്ളി, അല്ലെങ്കിൽ ഒരു ചില്ല കിട്ടിയുള്ളൂ, അതൊന്ന് ചവച്ചിറക്കിയിട്ടെങ്കിലും, അതൊന്ന് ചവച്ച് അതിന്റെ നീരിറക്കിയിട്ടെങ്കിലും ഒരു ദിവസം നോമ്പ് നോൽക്കരുത്. എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന ഒരു സഹാബിയെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിലക്കി. സുന്നത്ത് നോമ്പ് ഫർളാണെങ്കിൽ ശരി, ഫർളിന്റെ ഹുക്മിലുള്ളതാണെങ്കിൽ ശരി, അതല്ല ഐച്ഛികമായ നോമ്പാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വിട്ടിരിക്കണം. അത് യൗമുസബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി മാസത്തിൽ മൂന്ന് ദിവസം നോറ്റോ, അയ്യാമുൽ ബിദ്, അല്ല അതിലധികം നിനക്ക് നശാത്തുണ്ട് എങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം തിങ്കളും അതുപോലെ വ്യാഴവും നോറ്റോ, അതിലധികവും നിനക്ക് നോമ്പ് നോൽക്കാമെങ്കിൽ നീ നോൽക്കേണ്ടത് പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പ് നോറ്റോ, ഒരു ദിവസം നോറ്റു മറ്റേ ദിവസം ഒഴിവാക്കി. ഇതാണ് നോമ്പ് മാക്സിമം കൊണ്ടുപോകുന്ന ആളുകൾ ചെയ്യേണ്ടത്. പക്ഷേ അത്ര പോയാലും അതിനപ്പുറം ഇതുപോലെയുള്ള അശ്ഹുറുൽ അവാഖിർ പോലെയുള്ള ദിവസങ്ങളിൽ നമ്മൾ സുന്നത്ത് നോമ്പുകൾ മറ്റെല്ലാ ദിവസവും ഞായറും തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും ഒക്കെ നോറ്റാലും യൗമസബത്ത് നോൽക്കാൻ പാടില്ലാത്തതുമാണ്. യൗമസബത്തിന്റെ കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ പണ്ടും ഇപ്പോഴും ഖിലാഫുള്ളത് ഞാൻ മറച്ചു പിടിക്കുന്നില്ല. പക്ഷെ അതിലെ ഹഖ് മുഹഖഖായ മൗല യൗമസബത്തിൽ സുന്നത്ത് നോൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ അന്നൊരു സുന്നത്ത് നോമ്പ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ആ സുന്നത്ത് നോമ്പ് നോൽക്കാനുള്ള ഉദ്ദേശം അയാൾക്കുണ്ട്, അത് അല്ലാഹുവിനറിയാം. ആ നിയ്യത്തിന് അദ്ദേഹത്തിന് പ്രതിഫലം രേഖപ്പെടുത്തപ്പെട്ടു. അപ്പൊ ആ നോമ്പിന്റെ കൂടി അദ്ദേഹത്തിന്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയ്യത്തിൽ അദ്ദേഹം സ്വാദിഖാണെങ്കിൽ ബീദിനില്ല, അദ്ദേഹം നോമ്പ് നോറ്റതായിട്ട് രേഖയിലുണ്ടായിരിക്കും. പിന്നെ യൗമസബത്തിൽ സുന്നത്ത് നോൽക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള വിലക്കനുസരിച്ച് തന്നെ വേറൊരു പ്രതിഫലം കിട്ടും. ഇത് സുന്നത്ത് പിന്തുടരുന്നവർക്കാണ്, അല്ലാതെ വെറുതെ വാത് കടിച്ച് നടക്കുന്നവർക്ക് കിട്ടുന്നതല്ല എന്ന് കൂടി മനസ്സിലാക്കുക. പിന്നെ യൗമസബത്തിലുള്ളത് അറഫയിൽ ആ ദിവസം വരുമ്പോ അതോടുകൂടിയിട്ട് അന്തരീക്ഷം ആകെ മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സമാഉദ് ദുനിയാ, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശം ഒന്നാമത്തെ ആകാശം, ആകാശത്തിലേക്ക് അള്ളാഹുവിന്റെ നുസൂലുണ്ടാകുന്നു. അറഫയുടെ ആ സന്ധ്യാസമയത്ത്, അറഫയുടെ വൈകുന്നേര സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് മുബാഹാത്ത് നടത്തുന്നു. നോക്കൂ എന്റെ അടിയാറുകൾ, തലയൊക്കെ ജടകുത്തി, കാലിനും കയ്യിലുമൊക്കെ മണ്ണ് വരണ്ട്, അങ്ങേയറ്റത്തെ ത്യാഗത്തോടുകൂടി മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് കാൽനടയായി അവരിതാ ഓടി വന്നു കൂടിയിരിക്കുന്നു. ഇത്രയും പേര് കണ്ടില്ലേ, അത്രയും അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സമ്മേളിച്ചിരിക്കുന്ന അടിയാറുകളെ ചൂണ്ടിക്കാണിച്ചിട്ട്, അടിയാറുകളെ മുൻനിർത്തിയിട്ട് അവരെ കുറിച്ച് പറഞ്ഞിട്ട് മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല മുബാഹാത്ത് നടത്തും. അന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അള്ളാഹുവിനോട് പുറക്കലിനെ തേടിയ ആളുകൾക്കൊക്കെ പുറത്തു കൊടുക്കുകയാണ്, യഥേഷ്ടം പുറത്തു കൊടുക്കുക. അന്ന് അള്ളാഹു പുറത്തു കൊടുക്കാത്ത രണ്ട് വിഭാഗം, ഒന്ന് മുശ്രിക്കുൻ, രണ്ടാമത്തേത് മുശാഹിനുൻ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവരോട് അള്ളാഹു പുറക്കില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തേത് മുശാഹിൻ, ഷഹ്നഉമായി നടക്കുന്ന സുന്നത്തിനോട് വിരോധവും ശത്രുതയും വെച്ച് പുലർത്തുന്ന ഷഹ്ന, ആ ഷഹ്നായുകൊണ്ട് പിന്നെ മനസ്സിൽ ക്രോധവും ശത്രുതയും വിരോധവുമായി നടക്കുന്ന ആളുകൾ, ആ ഷഹ്ന അവരുടെ ഫയൽ മാറ്റിവെക്കാൻ വേണ്ടി പറയുന്നു. അവരുടേത് അത് മാത്രം മാറ്റിവെക്കുന്നു, ബാക്കി ആരുടേതും അള്ള പുറത്തു കൊടുക്കുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഹാജിമാരല്ലാത്ത ആളുകൾ സുന്നത്ത് നോമ്പെടുക്കണം. ആ നോമ്പ് യുക്കഫിറുസ്സനത്തൽ മാളിയാവൽ ബാഖിയ, റിവായത്തുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തേതും വരാനിരിക്കുന്ന ഒരു വർഷത്തേയും പാപങ്ങൾ അത് മുഖേന അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പോ 10 വരെ 9 കൂടിയുള്ള ദിവസങ്ങൾ നോമ്പ് നോൽക്കാൻ കഴിയുന്ന ആളുകൾ ശരി ഒഴിച്ചു നിർത്തി ബാക്കി ദിവസങ്ങൾ നോൽക്കുക. കാരണം എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്യാൻ ഏറ്റവും സമുചിതമായ സമയമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അമൽ ചെയ്യുന്നത് അല്ല ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊന്നുമില്ല. അപ്പോ സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ വാളും കുന്തവുമായി ജിഹാദിന് പോയാൻ അതുപോലും ഇതിനേക്കാൾ ശ്രേഷ്ഠമല്ല എന്നാണോ നബിയെ പറയുന്നത്? വലൽ ജിഹാദു ഫീ സബീലില്ല. പക്ഷെ ഒരാൾ പോയി, അയാൾ അയാളുടെ ശരീരവുമായിട്ടോ സ്വത്തുമായിട്ടോ മടങ്ങിയില്ല, അയാൾ അയാളുടെ ശരീരമായി യുദ്ധത്തിൽ രക്തസാക്ഷ്യം വരിച്ചു, അയാളുടെ സ്വത്തും അതിൽ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള ഒരാൾ ഇയാളെക്കാൾ മുന്നിലായിരിക്കും. അല്ലൊരു ജിഹാദിന് പോയി മടങ്ങിപ്പോന്ന ഒരാളാണെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാളും അല്ലാഹുവിന്റെ അഹബ്ബാണ് ഈ 10 ദിവസങ്ങളിൽ മറ്റ് അമലും സ്വാലിഹുകൾ ചെയ്യാൻ. നമുക്കതിനല്ലേ കഴിയൂ, വേറെന്ത് ജിഹാദാണ് ശറാക്കപ്പെട്ട രൂപത്തിൽ ഇവിടെ ചെയ്യാനുള്ളത്? അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലതാണ്. പലപ്പോഴും അതിന് ഷുറൂത്തുകളുണ്ട്, ഷുറൂത്തുകൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല. ആ നിലക്ക് ഷുറൂത്തുകളില്ലാത്ത അന്തമായിട്ടുള്ള ജിഹാദുകൾ ജിഹാദുകളല്ല, കണിശമായ വ്യവസ്ഥകൾ അള്ളാഹു ജിഹാദിന് വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ പ്രകാരമല്ലാത്ത ജിഹാദുകളെല്ലാം തന്നെ വമൻ ഖാതല തഹ്ത റായത്തിൽ ഉമ്മിയ ഫഖുതില ഫഖുതിലത്തും ജാഹിലിയ, ഷർത്തുകൾ പൂർത്തീകരിക്കാതെ ആരാണ് കൊടിയുയർത്തിയത് അറിയില്ല, അതിന്റെ അവകാശപ്പെട്ട ആളല്ല, റായത്തുൽ ഉമ്മിയ അന്തമായ പതാകക്ക് കീഴിൽ ഓടിക്കൂടിയിട്ട് ജിഹാദ് നടത്തി, അതിന് ജിഹാദ് എന്നും പറഞ്ഞിട്ട് പിന്നാലെ പോയി ഒരാൾ മരിച്ചാൽ അത് രക്തസാഖ്യമല്ല, ഫസ്ഇത്തിലത്തുൻ ജാഹിലിയ്യ, അത് ജാഹിലിയ്യ മരണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ ആ ജിഹാദിനേക്കാൾ ഷർത്തൊക്കെ ഒത്തുപോയി ജിഹാദ് നടത്തി തിരിച്ചു പോരുന്ന ആ ജിഹാദിനേക്കാളും പുണ്യം നേടിത്തരാൻ പറ്റിയ സമയമാണ് ആ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അറഫ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കണം, അത് വളരെ പ്രബലമായ സുന്നത്താണ്. മറ്റതിന്റെ മുമ്പുള്ള ദിവസങ്ങളിലും ഈ 10 ദിവസങ്ങളിൽ അതുപോലെ തന്നെ സദഖകൾ ദാനങ്ങൾ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം തൊട്ടടുത്ത ദിവസം അഥവാ 10 അന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. 10, 11, 12, 13 പെരുന്നാളും തുടർന്നുള്ള 3 ദിവസങ്ങൾ അയ്യാമു തശ്രീഖ്, അയ്യാമു അക്ലിൻ വശുർബ്, തിന്നാനും കുടിക്കാനുള്ള ദിവസം അന്ന് നോമ്പില്ല. അത് ദിക്റുള്ളക്കുള്ള ദിവസമാണ്, ആഘോഷിക്കുന്നത് ദിക്റുള്ള കൊണ്ടാണ്. ആഘോഷം എന്ന് പറഞ്ഞാൽ ചെക്കന്മാർക്ക് ബൈക്കും കൊടുത്തിട്ട് അവർ വേണ്ടയിടത്തേക്ക് അവരെവിടെങ്കിലും പോട്ടെ, പോയിട്ട് തന്നെ തിരിച്ചു വരാനൊന്നുമല്ല, ആ പോക്കാണല്ലോ, അങ്ങനെ തിരിച്ച് അങ്ങനെ പോകും, അത് എടുക്കുന്നുള്ളത് ആർക്കും അറിയില്ല, അള്ളാഹു അഅലം. അങ്ങനെയുള്ള ആഘോഷമല്ല പറയുന്നത്, ആഘോഷം ദിക്റുള്ള കൊണ്ടാണ്. ദിക്റുള്ള കൊണ്ട് ശരിക്ക് ആഘോഷിക്കേണ്ട ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ. അയ്യാമു അക്ലിൻ വശുർബ്, നല്ലോം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടിയിട്ട് ബലി നൽകി അഥവാ ഉദഹയ്യത്ത് നൽകി, ആ ഉദഹയ്യത്തിന്റെ മാംസം പാവങ്ങളെ തീറ്റി, നമ്മളും തിന്നു, അത്യാവശ്യം തിന്നു, അത്യാവശ്യം കുടിച്ചു, ധാരാളം ദിക്റുകൾ നടത്തി ആ ദിവസങ്ങളിലാണ്. അതിലുള്ള തക്ബീറുകൾ, പെരുന്നാൾ ദിവസം തക്ബീർ ചൊല്ലേണ്ടത് ഉച്ചത്തിൽ ചൊല്ലണം. ചിലർ ചൊല്ലുന്നുണ്ട്, പക്ഷെ അവർ ഉച്ചത്തിൽ ചൊല്ലുന്നില്ല. ഉച്ചത്ത് ചൊല്ലുന്നതൊക്കെ ജനങ്ങൾ സുന്നത്താണെങ്കിൽ ആ സുന്നത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾക്കൊക്കെ ഒരു ഒരു തരം ഇൻതിബാലാണ് ഉണ്ടാകുക, അവർ വളരെ ഇൻവെർട്ടഡ് ആയിരിക്കും. സുന്നത്താണെങ്കിൽ ആ ദിവസം വീട്ടിൽ നിന്ന് പള്ളി മുസല്ലയിലേക്ക്, മഴയാണെങ്കിൽ മാത്രം പള്ളിയിലും, മഴയല്ലാത്ത സാഹചര്യത്തിൽ തുറന്ന മൈതാനത്തിലുമാണ് റസൂലുള്ള നമസ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ നമസ്കാര സ്ഥലത്തേക്ക് പോകുമ്പോൾ വീട്ടിലുള്ള ആളുകളെ എല്ലാവരെയും കൊണ്ടുപോകാനാ പറഞ്ഞത്, എല്ലാവരെയും കൊണ്ടുപോകണം. ഉമ്മാത്തിയ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള റിവായത്ത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, എല്ലാവരെയും, സ്ത്രീകളെ, വീട്ടിനകത്തിരിക്കുന്ന സ്ത്രീകൾ, ആർത്തവകാരികൾ, അവരെ അടക്കം കുട്ടികൾ, ആബാലവൃദ്ധജനങ്ങളെയും മുസല്ലയിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ ആർത്തവകാരികൾ അവര് മുസല്ല നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കണം. അത് കഴിച്ച് ബാക്കിയുള്ള ദഅവത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മറ്റ് ദഅവകളിൽ, അവരുടെ പ്രാർത്ഥനകളിൽ, അതുപോലെ അവിടെയുള്ള മറ്റ് ഹൈറിൽ അവർ പങ്കുചേരുകയും ചെയ്യണം. അതിലേക്ക് പോകുമ്പോ വെല്ലം ഉണ്ടാണ്ട് അങ്ങനെ പോകല്ല, ഉച്ചത്തിൽ നിങ്ങളും മക്കളും തെക്കുതീർ ചൊല്ലിയിട്ട് തന്നെയാണ് പോകേണ്ടത്. അതുപോലെ തന്നെ ഇമാമു വരുന്നതുവരെയും മുസല്ലയിലിരുന്നിട്ട് ഉച്ചത്തിൽ തക്ബീർ ചൊല്ലിയാണ് വേണ്ടത്. തക്ബീർ എന്ന് പറയുമ്പോൾ ഒരാൾ ചൊല്ലിക്കൊടുത്തു, മറ്റുള്ള ആളുകൾ അതിനുശേഷം ഏറ്റു ചൊല്ലി, ഈ രൂപം പുതിയതാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്തതാണ്. ഇന്ന് കാണുന്ന രീതി അതാണ്, അത് ഏതാണ്ട് രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തിൽ നിന്നുള്ള ഒരു പ്രകടനം വിളി അത് വല്ലേ തക്ബീറിലേക്ക് കയറി വന്നതാണ്. അങ്ങനെയല്ല, ഒരാൾ തക്ബീർ ചൊല്ലുകയാണെങ്കിൽ അയാളുടെ കൂടെ ഉമർ ഖത്താബ് ഒരിക്കൽ തക്ബീർ ചൊല്ലി, ആ തക്ബീർ തുടങ്ങിയപ്പോൾ എല്ലാവരും ഒപ്പം ചൊല്ലി, ഉമർ ഖത്താബ് ചൊല്ലിക്കൊടുത്തു, ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലി എന്നല്ല, ഒപ്പം ചൊല്ലി. ഒപ്പം ചൊല്ലിയപ്പോ മാർക്കറ്റ് ഒന്നായിട്ട് പോരും, അങ്ങാടി ഒന്നായിട്ട് തക്ബീറിന്റെ ശബ്ദത്തിൽ മുഖരിതമായി എന്നതാ ആ സാറുകളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. നമസ്കാരത്തിന് ശേഷം, അഞ്ചു നേരത്തെ നമസ്കാരത്തിന് ശേഷം, വകുന്ന നിസാഉ യുകബ്ബിർന ഖൽഫ അബാന ബിനി ഉസ്മാന വ ഉമർ ബിനി അബ്ദുൽ അസീസ് ലയാലിയ തശ്രീഖ് ഫിൽ മസ്ജിദ് ഖൽഫ റിജാൽ. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെയും അബാന ബിൻ ഉസ്മാനിന്റെയും അവരുടെ കാലഘട്ടത്തിൽ പള്ളികളിൽ അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരത്തിന്റെ ശേഷം സ്ത്രീകൾ പോലും ഉച്ചത്തിൽ തക്ബീർ ചൊല്ലിയ സംഭവമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തക്ബീർ നമ്മുടെ ആഘോഷത്തിന്റെ പ്രധാന ആഘോഷം അള്ളാഹുവിനുള്ള ദിക്റുള്ള കൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അള്ളാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇതാണ് ഇബ്നു മസ്ഊദിൽ നിന്ന് വന്നിട്ടുള്ളത്, ഇബ്നു ഉമറിൽ നിന്നും, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസിൽ നിന്നും ഒക്കെ വേറെയും റിവായത്തുകൾ വന്നിട്ടുണ്ട്. ചിലതിൽ 3 തവണ അള്ളാഹു അക്ബർ ഉണ്ട്. ഏതാണെങ്കിലും ശരി, ആ ലഫ്ളുകളിൽ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഉദഹയ്യത്ത്, ആ ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠം. അയ്യാമുൽ തശ്രീഖ് അർത്ഥാലും തുജ്സി, ആ അമലും സ്വീകരിക്കപ്പെടുന്നതാണ്. ഉദഹയ്യത്ത് അറക്കുക, ഉദഹയ്യത്തിൽ നിന്ന് ഭക്ഷിക്കുക. അന്നത്തെ ദിവസം മറ്റു ഭക്ഷണം ചിലർക്കുണ്ടാകും, അത് നേരം വെളുത്താൽ കുറച്ച് തിന്നണം, കുറച്ചൊക്കെ അള്ളാഹുക്ക് വേണ്ടി കുറച്ചേക്കൊന്ന് കാത്തുന്ന, ഒന്നും വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിട്ടല്ല വലിയ പെരുന്നാളിൽ മുസല്ലയിലേക്ക് പോയത്, ഭക്ഷണം കഴിക്കാതെ കാലി വയറിലാണ്. എന്നിട്ട് ഭക്ഷണത്തിന് പിന്നെ നമസ്കാരത്തിന് ശേഷം ഉദഹിയത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അറുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ആ ഉദഹിയത്ത് അത് അതിനെ വീഴ്ത്തി അതിനെ വൽകുറു ഇസ്മല്ലാഹി അലൈഹ സവാഫ, അതിനെ നിങ്ങൾ ഒരുമിച്ചാണ് ഒരു സ്ഥലത്ത് ഒരുമിച്ചാണ് അറുക്കുന്നതെങ്കിൽ അവയെ നിരത്തി നിർത്തിയ സന്ദർഭത്തിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള ദിക്ര് അള്ളാഹു നിങ്ങൾ സ്മരിക്കണം. ആ സ്മരിച്ചുകൊണ്ട് തന്നെ അവയെ അറുക്കണം. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ കുലൂ മിൻഹ, നിങ്ങൾ ഭക്ഷിക്കണം. അവനവന്റേതിൽ നിന്ന് അവനവൻ കുറച്ച് ഭക്ഷിക്കണം. അതുപോലെ തന്നെ അതിൽ നിന്ന് ചോദിച്ചു വരുന്നവർക്കും അതിൽ ആഗ്രഹമുള്ള ആളുകൾക്കും അതുപോലെ പാപങ്ങൾക്കും നിങ്ങളത് ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. അത് ദാരിദ്ര്യമില്ലാത്ത കാലഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്ത് സൂക്ഷിച്ചു വെക്കാനും പറഞ്ഞിട്ടുണ്ട്. അന്ന് ഉണക്കലാണ്, ഇന്ന് ശീതീകരിക്കലാണ്. എല്ലാം ഫ്രിഡ്ജു നിറയട്ടെ, ഫ്രിഡ്ജുകളിൽ എടുത്തു വെച്ചോളൂ. കുലൂ മിൻഹാ വത്തഖിറൂ, അതിന് കുഴപ്പമില്ലാത്തതാണ്. ഇതാണ് ഏതാണ്ട് പെരുന്നാളിന്റെ ഒരു രൂപം. പക്ഷേ ഈ സമയം ഇഖ്തനിമു അൽ അശ്റൽ അവാഖിർ, ഇത്രയും അള്ളാഹ്ക്ക് അമലും സ്വാലിഹ് അഹബ്ബായ അള്ളാഹ്ക്ക് പ്രിയമുള്ള മറ്റൊരു സമയമില്ല. ഈ മണിക്കൂറുകൾ ഏറ്റവും വിലപ്പെട്ടതാണ്. അത് നമ്മൾ നഷ്ടപ്പെടാതെ കൂടുതൽ അള്ളാഹുവിലേക്ക് എടുക്കാൻ, കൂടുതൽ അമലുകൾ ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് തക്ബീർ അറഫാ ദിനത്തിലെ സുബ്ഹ് മുതൽ തുടങ്ങുന്നതാണ്. ശരിയാണ്, അങ്ങനെ കൗലുണ്ട്, ശരിയാണ്, അഭിപ്രായ വ്യത്യാസമല്ല. അതുപോലെ തന്നെ തക്ബീർ അതിൽ രണ്ട് മൂന്ന് കൗലുകളുണ്ട്. ഒന്ന്, മുത്തലഖായ തക്ബീർ എല്ലാ ഈ പത്ത് ദിവസവും ചെല്ലാം എന്ന് പറയുന്ന കൗലുണ്ട്. ഈ മുഖയ്യദായ തക്ബീർ എപ്പോൾ ചെല്ലണം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറഫന്റെ അശ്വത്തിന്റെ സുബഹ് മുതൽ തുടങ്ങാം. അതല്ല, പത്തിന്റെ അന്ന് സുബഹ് മുതൽ തുടങ്ങാം. അവസാനിക്കുന്നത് അയ്യാമുത്തശ്രീയത്തിന്റെ അവസാനം അസറോട് കൂടിയാണ്, അല്ല ആദ്യത്തെ ദിവസം മഗ്‌രിബോട് കൂടിയാണ്. ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഫുഖഹാക്കൾക്കിടയിൽ ആ കാര്യത്തിലുണ്ട്. ഏതാണെങ്കിലും അറഫയുടെ സുബഹ് മുതൽ തന്നെ മുഖയ്യദായ തക്ബീർ ചൊല്ലുന്നത് ഖൗലിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹി ബുക്രത്തും വസീലാ, അത് ചില റിവായത്തുകളിലുണ്ട്. അതിനെ പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ പൂർണ്ണമായ അതിന്റെ സരദിന്റെ രൂപം എനിക്ക് അറിയില്ല അത്രത്തോളം എന്നുള്ള പണ്ഡിതന്മാർ. അഫർറഹുൽ ഉലമ ഹാദ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.